പരിശുദ്ധൻ 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 നിരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ ഒന്നൊന്നും വരുവാനിരിക്കുന്നവനാൻ വാഴ്ത്തപ്പെട്ടവനാം നിരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേയുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയിലാതിൻ്റെ ഇടയാരോട് കരുണ ചെയ്യുന്ന നിശ്ചയരാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദങ്ങളോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നതിനേക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നതിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹ. വാഴ്ത്തപ്പെട്ടുള്ളമ്മേ പാപികളാഡ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ അവരുടെ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവേ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ ഒന്ന് ചേരുവാൻ തക്കോണ് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിലും നിന്റെ പരിശുദ്ധാത്മ നടത്തിപ്പിലുമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിന്റെ വചനങ്ങളായി സ്വീകരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തോടെ ആയിരിക്കാനും സ്വർഗം സഹായിക്കണമേ. നല്ല നിലത്ത് വീണ വിധ പോലെ 30, 60, 100 മിനിറ്റായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്പാനും അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുവാനും ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. ഇന്ന് വചനം പ്രസംഗിക്കുന്ന കൊച്ചമ്മയെ തിരുസന്നിധിയിൽ തരുന്നു. അനുഗ്രഹത്തോടെ ആയിരിക്കാനും സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ കൊച്ചമ്മയോട് ഇടപെടണമേ. അവിടുത്തെ ജീവനുള്ള വചനങ്ങൾ കേൾക്കുവാൻ തക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയമാവുന്ന നിലങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. വചനം കേൾക്കുന്നവരിലും പ്രസംഗിക്കുന്നവരിലും നിന്റെ ആത്മാവിനെ പകരണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷയും അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേവിടെയുള്ള യാത്രകളിലൊക്കെയും അവിടുത്തെ കാവലും സാന്നിധ്യം നടത്തിപ്പും ഉണ്ടാകണമേ. ദൈവമേ ഇന്നത്തെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. അവിടെ എവിടെയായിരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ അവിടുത്തെ ബലമുള്ള കരങ്ങൾ തരുന്ന കൃപയിൽ കാക്കണമേ. ആദ്യോടന്ത കൃപയാവരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ.
മാമ ഒരു വാക്ക് പറഞ്ഞിട്ട്
തുടങ്ങാം. താങ്ക് യു അച്ഛൻ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ലിസി ജോൺ കൊച്ചമ്മയാണ്. ഇപ്പോൾ കൊച്ചമ്മയും വൈജോൺ അച്ഛനും സന്ദർശനത്തിനായിട്ട് ഇവിടെ വന്നതാണ്. അച്ഛൻ കൊല്ലം ഭദ്രാസനത്തിൽ സേവനം ചെയ്യുന്നു. കൊച്ചമ്മ വളരെ കാലം ആർമിയിൽ സേവനം അനുഷ്ഠിച്ച് കേണൽ പദവിയിൽ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ദിവ്യഭവനത്തിന്റെ ഫാക്കൽറ്റി മെമ്പറുമായിട്ട് കൊച്ചമ്മ ജോലി നോക്കുന്നുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലറും കൂടെയാണ്. പല തലങ്ങളിലും കൊച്ചമ്മ സഭയെ സേവിക്കുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷവും പല വിധത്തിൽ മത്തവർഗ സമാജത്തിൽ കൂടെയും വചന ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം കൊച്ചമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ബഹുമാനപൂർവ്വം കൊച്ചമ്മയെ ഈ ക്ലാസ് എടുക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. കൊച്ചമ്മയെ സംസാരിച്ചത്
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നല്പ സമയം നിങ്ങളോട് കൂടെ നിങ്ങളോട് ദൈവവചനം പറയുവാനായി ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനായി എന്നെ ക്ഷണിച്ച സാലി കൊച്ചമ്മയെയും ശാന്തമാമയെയും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിച്ചു കൊള്ളട്ടെ. നല്ല സമയം നമുക്ക് ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന ഒരു വിഷയം രക്ഷ എന്നൊരു വിഷയമാണ്. ഞാൻ വേറൊരു വിഷയമാണ് വിചാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലതായിട്ടൊരു വിഷയം രക്ഷ എന്നതാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ വിഷയം എടുക്കുകയാണ്. ഒരു മണിക്കൂർ കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയമല്ലെങ്കിലും വളരെ ചുരുക്കി ഞാൻ ഇതിനെപ്പറ്റി പറയാം. ദൈവം എന്നെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഉറുസ്ലേമിലേക്കുള്ള ഒരു പ്രയാണമാണ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും നിത്യജീവനിലേക്ക്, അതായത് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കും എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സദതിപുത്രന്മാര് കർത്താവിന്റെ വലതും ഇടത്തും ആയിത്തീരണം എന്ന് ആഗ്രഹിച്ചതുപോലെ നമുക്കും ആ സ്വർഗരാജ്യത്തിൽ ഒന്ന് ഇരിക്കണം, കർത്താവിന്റെ ഇടതും വലതും നമുക്കും ഇരിക്കണം എന്നൊക്കെയാണ് നാം ആഗ്രഹിക്കുന്നത്. എന്ത് ത്യാഗം അനുഭവിച്ചാലും വേണ്ടിയില്ല, സഭ മാറിപ്പോയാൽ പോലും വേണ്ടിയില്ല, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വിചാരമാണ് നമ്മൾ മിക്കവരിലും നമ്മളിലുള്ളത്. എന്നാൽ അതിനായിട്ട് ചില ആളുകൾ തന്നെയും നമ്മളെ വളരെയധികം ഫോഴ്സ് ചെയ്യാറുണ്ട്, ഈ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, നിങ്ങൾ ഇതിൽ നിന്നൊന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ പറയുന്ന അനേകരുണ്ട്. പക്ഷെ ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം രക്ഷ ഒറ്റയടിക്ക് ലഭിക്കുന്ന ഒരു ലോട്ടറി അല്ല. നമ്മുടെ കൂട്ടത്തിലെ രക്ഷയെ പറ്റി പല തെറ്റായ ധാരണകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ആത്മരക്ഷ മാത്രം മതിയെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട്. എന്നാൽ അതിന്റെ ഒരു ഉദ്ധാരണിയാണ് മത്തായിയുടെ സുവിശേഷം 10:26. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇത് ഉദ്ധരിച്ചുകൊണ്ട് ആത്മാവിനെ നേടിയാൽ നാം രക്ഷിക്കപ്പെടും എന്നാണ് ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ 1 തെസ്സലോനിക്കർ 5:23 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നാം എങ്ങനെയാണ് വെളിപ്പെടേണ്ടതെന്നതിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഒരു മനുഷ്യന് 3 ഘടകങ്ങളുണ്ടെന്നും ഈ 3 ഘടകങ്ങളും നന്നായി വിശുദ്ധിയിലേക്ക് നയിച്ചില്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ 2-ാമത്തെ വരവിൽ നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് അവിടെ വ്യക്തമാണ്. മത്തായി 10:25 പറഞ്ഞിട്ടുണ്ട്, ദേഹവും ദേഹിയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെട്ടുകൊള്ളി. അപ്പോഴേ നമ്മളെ ആത്മാവ് മാത്രം രക്ഷിക്കണം എന്നുള്ളതിൽ ഇരുന്നു കഴിഞ്ഞാല് രക്ഷ നമുക്ക് അസാധ്യമാണ്. 2-ാമത്തെന്ന് പറഞ്ഞാല് അവനവന്റെ രക്ഷയാണ് പ്രധാനം, മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ശമര്യാക്കേരിയ സ്ത്രീയുടെ ആ ഉദാഹരണം ഒന്ന് നോക്കാം. അവരെ രക്ഷപ്പെട്ടപ്പോൾ, മിശിഹായെ കണ്ടപ്പോഴ് അവരെ ശമര്യയിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചു എന്നത് ഉള്ളതാണ്. സക്കായി രക്ഷപ്പെട്ടപ്പോൾ അവന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ഉദാഹരണമായി, തീയിൽ അകപ്പെട്ട ഒരു അമ്മ, ആ അമ്മയുടെ കുഞ്ഞ് അടുത്ത റൂമിൽ തീയിൽ കിടക്കുകയാണെങ്കിൽ ഈ അമ്മ രക്ഷപ്പെട്ടാലും ഓടിയ കുഞ്ഞിനെ ചെന്ന് തീയിൽ നിന്ന് വാരിയെടുത്ത് രക്ഷിക്കത്തില്ലേ? അതേപോലെയാണ് നാം രക്ഷപ്പെടുക മാത്രമല്ല മറ്റുള്ളവരെയും രക്ഷിക്കാനുള്ള ചുമതല നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. 3-ാമതായി, വിശ്വാസത്താൽ നമുക്ക് സൗജന്യ രക്ഷ കിട്ടും, നാം വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. എഫേസ്യലേഖനം 2:8 പറഞ്ഞിട്ടുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അതായത് യോഹന്നാൻ 17:12 പറയുന്നു, കൃപയാണ് രക്ഷയുടെ ആരംഭം. ഈ വിശ്വാസം മാത്രം മതിയെങ്കില് യൂദ 1:20 പറയുന്നുണ്ട്, ഈ നാശയോഗ്യനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല. കൃപയാൽ രക്ഷ കിട്ടിയതാണ് യൂദ, പക്ഷെ അത് ആ കൃപയും വിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് ആ യൂദ നശിച്ചുപോയി എന്നുള്ളത് വ്യക്തമാണ്. അടുത്തതായി, വിശ്വാസം ആഴമാണെങ്കിൽ പ്രവൃത്തി സ്വാഭാവികമാണ് എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസം മാത്രമുണ്ടെങ്കിൽ അത് എളുപ്പം തകർന്നു പോകും. അലക്സാണ്ടറും ഹിമേനിയസും തന്റെ വിശ്വാസ കപ്പൽ നഷ്ടപ്പെട്ടതായി 1 തീമോത്തിയോസ് 2:20 നമ്മൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിലെ 2:26 കൃപയിലല്ലാതെ വിശ്വാസമോ പ്രവൃത്തിയോ ഇല്ല. യാക്കോബ് 2:19 ഇപ്രകാരമാണ് പറയുന്നത്, ദൈവമുണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ രക്ഷ കിട്ടുമെങ്കിൽ ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന പിശാചിനും രക്ഷ കിട്ടുകയില്ലേ? അവര് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം, നമ്മുടെ പ്രവൃത്തിയിലും നാം കുറ്റമറ്റതായി കാണപ്പെടണം എന്നാണ് ഇത് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്തത്, രക്ഷ മാമോദിസയിൽ മാത്രം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യോഹന്നാൻ 3:5 പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധ്യമല്ല. അപോസ്തലപ്രവൃത്തികൾ 2:38 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആദാമ്യ പാപമാണ് സ്നാനത്താൽ കഴുകപ്പെടുന്നത്. ജന്മപാപം എന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല, ആദാമ്യ പാപമാണ്. നമുക്ക് സ്നാനം ലഭിച്ചാലും, അതായത് മാമോദീസ ലഭിച്ചാലും, റോമർ കെഴുതിയ ലേഖനം 2:28 പറയുന്നത് പോലെ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ക്രിസ്ത്യാനിയായവൻ ക്രിസ്ത്യാനിയുമല്ല. നമ്മൾ വെറുതെ മാമോദീസ സ്വീകരിച്ചിട്ട് നമുക്ക് ആന്തരികമായ അനുഭവം ഇല്ലാതെ ബാഹ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. മാമോദീസ എന്നത് ഒരു പുത്രത്വത്തിന്റെ പദവിയാണ്. ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ നമുക്ക് ആ പദവി നഷ്ടപ്പെടും. അടുത്തതായി, യേശുക്രിസ്തു പല രക്ഷിതാക്കൾ ഒരുവനായി ചിലർ വിശ്വസിക്കുന്നു. കൊലോസ്യനെ 2:9 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നാം പറയുന്നുണ്ട് സത്യദൈവത്തിലുള്ള സത്യദൈവം എന്നുള്ള ആ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്. സത്യദൈവത്തിൽ നിന്ന് സത്യദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ് ചില ഈ ഹിന്ദു മൈഥോളജിയൊക്കെ അനുസരിച്ചാണെങ്കിൽ 2 ന്യായങ്ങളുണ്ട്. ഒന്ന് മർക്കട ന്യായം, അടുത്തത് മാർജാര ന്യായം. മർക്കട ന്യായം എന്ന് പറഞ്ഞാല് കുരങ്ങ് ഓടിപ്പോകുമ്പോഴേ അതിന്റെ കുഞ്ഞുങ്ങൾ അതിന്റെ പുറകെ ഓടിപ്പോകും, അതിനെ രക്ഷ കിട്ടുവാനായിട്ട്. അത് ഒരു വിഭാഗം ആളുകള് ഈ മർക്കട ന്യായത്തെയാണ് മുറുകെ പിടിക്കുന്നത്. അതായത് കുരങ്ങ് ഓടിപ്പോകുമ്പോൾ അതിന്റെ കൂടെ ഓടി രക്ഷപ്പെടാം എന്നുള്ള ആ ന്യായത്തിൽ ചിലർ വിശ്വസിക്കുന്നു. ചിലർ മാർജാര ന്യായത്തിലാണ് വിശ്വസിക്കുന്നത്. മാർജാര ന്യായം എന്ന് പറഞ്ഞാല് പൂച്ച തന്റെ കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ രക്ഷിക്കുന്നത് പോലെ. എന്നാൽ നമ്മുടെ വിശ്വാസത്തിലാണെങ്കിൽ ഈ മർക്കട ന്യായവും മാർജാര ന്യായവും രണ്ടുമുണ്ട്. നമ്മൾ തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. അതുപോലെ തന്നെ നാം കർത്താവിനോടൊപ്പം ചേർന്ന് നാം രക്ഷ പ്രാപിക്കുന്ന അനുഭവമുണ്ട്. അപ്പം പല രക്ഷിതാക്കൾ ഒരുവനെ പോലെ അല്ല നമ്മുടെ കർത്താവ്. എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ ശുശ്രൂഷണം പരിശോധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ കർത്താവ് എന്ന് മനസ്സിലാക്കണം. അടുത്ത്, ക്രിസ്ത്യാനി മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാനായി ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൽ കൂടി അല്ലാതെ രക്ഷയില്ല. തന്നെ അറിയുകയും സഭയിൽ ചേരുകയും ചെയ്യുന്ന ഏവനും സമൃദ്ധിയായ ജീവൻ ലഭിക്കുമെന്ന് യോഹന്നാൻ 10:10 പറയുന്നു. വായുവിന്റെ മഹിമ അറിയാത്ത ആളുകൾ പോലും വായു ശ്വസിക്കുന്നത് പോലെ കർത്താവിലേക്ക് ചേരുകയാണെങ്കിൽ ഏതൊരുവനും രക്ഷിക്കപ്പെടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്തതായി, അന്തിമമായി എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് ചിലർ വിശ്വസിക്കുന്നു. അതിനെ യൂണിവേഴ്സലിസം എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലും ആ ലോകത്തിലും ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവസ്നേഹത്തെ നാം അനുസരിക്കണം. മാനസാന്തരവും രക്ഷയ്ക്കുള്ള സാധ്യതയും ഉണ്ടായതിനാലാണ് നമ്മുടെ കർത്താവ് പാതാളത്തിൽ പോയി അനുസരണം കെട്ടവരോട് സുവിശേഷം അറിയിച്ചത്. 1 പത്രോസ് 3:18 1 പത്രോസ് 20:4-6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് 2 കൊരിന്ത്യർ 5:10 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ യൂണിവേഴ്സിറ്റിയിലൂടെ എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നുള്ള അത് നമ്മൾക്ക് ഒരു ഗൈഡ് ലൈൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രക്ഷ പഴയ നിയമത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രക്ഷിക്കുക എന്നത് ഭൗതിക രക്ഷയെപ്പറ്റിയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞെരുക്കത്തിൽ നിന്നുള്ള വിശാലതയിലേക്ക് കൊണ്ടുവരിക, യുദ്ധത്തിൽ നിന്നുള്ള വിജയം, ദാരിദ്ര്യ ദൂരീകരണം, ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, നീതി നടത്തൽ, സമാധാനം കൊടുക്കൽ, ഇവയൊക്കെയും രക്ഷയായി കണക്കാക്കിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പടക് മുങ്ങുമ്പോൾ കടലിൽ നടക്കുന്ന പത്രോസ് കർത്താവെ രക്ഷിക്കണമേ എന്ന് വിളിക്കുന്നു. വളരെ ചുരുക്കം സമയങ്ങളിലാണ് ഈ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി കർത്താവെ രക്ഷിക്കണമേ എന്ന് പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിലാണെങ്കിൽ ആധ്യാത്മിക രക്ഷയാണ് കർത്താവിന്റെ നമ്മോടുള്ള ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കണം. ആധ്യാത്മിക എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞതാണ്, അതി പ്ലസ് ആത്മനാണ് ആധ്യാത്മിക എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യക്തിക്ക് മുൻതൂക്കം. നമ്മൾ 1 തെസ്സലോനിക്കേ 5:23 കണ്ടു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും എന്ന് കണ്ടു. അപ്പൊ മൂന്ന് ഘടകങ്ങളാണ് ഒരു വ്യക്തിക്കുള്ളത്. ഇത് മൂന്നും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ആധ്യാത്മിക രക്ഷയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപ എന്താണെന്ന് പറഞ്ഞാല്, ആ ഓരോ ക്രിസ്ത്യാനിക്കും ഒരു വീണ്ടെടുപ്പ് തന്നിട്ടുണ്ട്, ഒരു പുനരുജ്ജീവനം തന്നിട്ടുണ്ട്, ദൈവീകരണം തന്നിട്ടുണ്ട്. ഈ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാല് ക്രിസ്തു സാധ്യമാക്കി തന്ന രക്ഷയുടെ അനുഭവമാണ് വീണ്ടെടുക്കുന്നത് എന്ന് പറഞ്ഞത്. എഫേസ്യർ ലേഖനം 1:7 പറയുന്നുണ്ട്, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നു. ഈ വീണ്ടെടുപ്പാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങളുടെ മോചനം. ഈ മോചനം ലഭിച്ച നമ്മള് അടുത്തതായി പ്രവേശിക്കുന്നത് പുനരുജ്ജീവനത്തിലാണ്. പുനരുജ്ജീവനം അതായത് നമ്മളുടെ മാമോദീസ എന്ന, അതിലൂടെയാണ് നമുക്ക് രക്ഷ സാധ്യമാക്കി തന്നിരിക്കുന്നത്. ഒന്നാമത്തതായി ക്രിസ്തു സാധ്യമാക്കി തന്ന രക്ഷ വീണ്ടെടുപ്പിലൂടെയാണ്. ഈ രക്ഷയിലേക്കുള്ള പ്രവേശനമാണ് പുനരുജ്ജീവനം എന്ന് പറയുന്നത്, അതായത് മാമോദീസ എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനുഷ്യർ മക്കളെന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ ദാനമായിട്ടാണ് തന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:28 പറയുന്നുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി സകലത്തെയും കീഴടക്കുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉദരഫലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്. അപ്പോഴ് ഈ മക്കൾ എന്ന് പറയുന്നത് ഒരു ജന്മപാപത്തോടെ ഉണ്ടാകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നാൽ നമുക്കൊരു ആദാമ്യ പാപമുണ്ട്, നാം ആദാമിന്റെ വംശക്കാരായതിനാൽ ആദാമ്യ പാപമുണ്ട്. അതിനെ കഴുകി ശുദ്ധീകരിക്കാനാണ് നമുക്ക് ഈ മാമോദീസ എന്ന ഉള്ള ആ കൂദാശ നാം സ്വീകരിക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ മാമോദീസയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. കർത്താവിന്റെ റോമക്കെഴുതിയ ലേഖനം 6:3-11 ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഈ സ്നാനം എന്താണ് എന്ന് നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നാം പങ്കാളികളാകുക എന്നുള്ളതാണ്. ഇനി അടുത്തതായി കൂടുതൽ ദീർഘമായി പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. അടുത്തതായി മൂന്നാമത്തത് ദൈവീകരണം. ദൈവീകരണം എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് മനുഷ്യരെ ദൈവപുത്രന്മാരാക്കാനാണ്. അതാണ് ദൈവീകരണം. നാം ദൈവമാകുകയല്ല. ഹിന്ദു മൈഥോളജി പ്രകാരം അഹം ബ്രഹ്മാസ്മി എന്ന് പറയും, അതായത് ഞാൻ ദൈവമാണ്. പക്ഷെ നമ്മളാണെങ്കിൽ നാം ദൈവപുത്രൻ ആകണം എന്നാണ് ദൈവം ആശിക്കുന്നത്. ദൈവവുമായുള്ള സംസർഗത്തിൽ, ദൈവ സ്വഭാവത്തിൽ അനന്തമായി നാം വളർന്നുകൊണ്ടിരിക്കണം. രക്ഷ എന്നത് നിത്യജീവന്റെ അവകാശമാണ്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കും എന്നതാണ്. നമ്മുടെ വിശ്വാസ പ്രകാരം, പൗരസ്ത്യ ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ചില മതപണ്ഡിതന്മാർ പറയുന്നത്, സിപ്രിയൻ, വിശുദ്ധ അഗസ്തീനോസ്, മാർട്ടിൻ ലൂതറെ ഇവരൊക്കെ പറയുന്നത് സഭയുടെ പുറത്ത് രക്ഷയില്ല എന്നുള്ളതാണ്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തികൾ 2:47 പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നാം അറിയിച്ചില്ലെങ്കിൽ നമുക്ക് ഹാ കഷ്ടം എന്നും പറയുന്നുണ്ട്. നാം ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം നാം രക്ഷിക്കപ്പെട്ടവരാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും. ഈ വിശ്വാസമാണ് നമുക്കുള്ളത്. നാം രക്ഷിക്കപ്പെട്ടവരാണ്. അതായത് ഒന്നാമത്തത് എഫേസ്യർ 2:8 പ്രകാരം പറയുന്നുണ്ട്, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നത്. അനർഹമായ ദൈവപ്രീതിയാണ് കൃപ. പാപികളായ നമ്മെ കരുണയും കൃപയും മൂലം ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, സ്വർഗത്തിൽ ഇരുത്തി. ഇതാണ് ദൈവത്തിന്റെ രക്ഷാദാനം. ഇത് എഫേസ്യർ 2:2 വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകും. ഈ മാമോദീസ എന്ന് പറയുന്നത് മാമോദീസയിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മാമോദീസ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് മാമോദീസ എന്ന് പറയുന്ന വാക്ക് ഇറ്റ് ഹസ് കം ഫ്രം ബാപ്റ്റിസോ, അതൊരു ഗ്രീക്ക് വേർഡാണ്. പൗരസ്ത്യ സഭകൾ ഇതിനെ മാമോദീസ എന്ന് പറയുന്നു, പാശ്ചാത്യ സഭകൾ ഇതിനെ മാമോദീസോ എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ഇതിനെ ബാപ്റ്റിസം, മലയാളത്തിൽ ഇതിന് സ്നാനം അത് എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം തളിക്കുക, മുക്കുക, കഴുകുക, ശുദ്ധീകരിക്കുക, നനയ്ക്കുക ഇങ്ങനെ ഈ അഞ്ചർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വെള്ളത്തിൽ പോയി നാം മുങ്ങിക്കഴിഞ്ഞാൽ നാം മാമോദീസ സ്വീകരിച്ചു എന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇനി മാമോദീസയിലൂടെ നാം നമ്മുടെ വിശ്വാസ പ്രകാരം ശിശുക്കൾക്ക് നാം മാമോദീസ നൽകുന്നു. അതിന് ശിശുസ്നാനത്തിലെ മാതാപിതാക്കൾ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കണം. കോരിന്ത്യയിലെ 1 കൊരിന്ത്യർ 7:12-13 ഇത് പറയുന്നുണ്ട്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മൂലം വിശദീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശദീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും വിശ്വാസി ആയിരിക്കണം. രണ്ടാമതായി, സഭയുടെ പ്രതിനിധിയായി ശിശുവിന്റെ വളർച്ചയ്ക്ക് മേൽനോട്ടം കൊടുക്കുവാൻ സന്നദ്ധതയുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. മർക്കോസിന്റെ സുവിശേഷം 16:16 ഉദ്ധരിച്ചുകൊണ്ട് ചിലർ പറയുന്നുണ്ട്, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വിവേചന ശക്തിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ രക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മളോട് മറുചോദ്യം ചോദിക്കുന്നവരുണ്ട്. അവർക്ക് മാമോദീസ നൽകുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? കർത്താവ് പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കാം. നാം കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുന്നതിന് മാമോദീസ നൽകുന്നത് അത്യാവശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 10:14 ഇപ്രകാരം പറയുന്നു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിടുവീൻ, അവരെ തടയരുത്, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം ഇവരുടേതാകുന്നു. മർക്കോസ് 10:15 പറയുന്നു, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവന് അതിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മൂന്നാമതായി, ലൂക്കോസിന്റെ സുവിശേഷം 1:41 നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കന്യകമറിയാം ഗർഭം ധരിച്ചതിന് ശേഷം തത്രപ്പെട്ട് തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാൻ പോയി. എലിസബത്തിന് കന്യകമറിയാം അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന പിള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തുള്ളി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ട്, വിവേചന ശക്തിയുണ്ട് എന്ന് നാം അറിയണം. സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെയും രക്ഷ പ്രാപിക്കാം. അതിന്റെ ഒരു ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം 5:17 പറയുന്നുണ്ട്, തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് നന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് ആ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അടുത്തതായി പത്രോസ് പറയുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ 2:39, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥർക്കും ഏവർക്കും ഉള്ളതല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ 2:39. ഇതിലെ ടെക്നോ എന്നും പീഡിയ എന്നും രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ടെക്നോ എന്ന് പറഞ്ഞാൽ പൊടി കുഞ്ഞുങ്ങളെയാണ്, പീഡിയ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വളർന്ന കുഞ്ഞുങ്ങളെ. അപ്പോഴേ ഇതിൽ നിന്നും ഈ വാഗ്ദത്തം കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലുള്ള പ്രവേശനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അടുത്തതായി തുയ്യത്തെരിയക്കാരിൽ ലൂദിയ വിശ്വസിച്ച് മാമോദീസ മുങ്ങിയപ്പോൾ അവരുടെ കുടുംബം മുഴുവനും മാമോദീസ മുങ്ങി. അപ്പോസ്തലപ്രവൃത്തിൽ 16:33 വീണ്ടും പറയുന്നുണ്ട്, കാരാഗ്രഹ പ്രമാണി ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പൗലോസിന്റെയും ശീലാസിന്റെയും അടുത്ത് ചോദിക്കുമ്പോഴേ അവര് പറയുകയാണ്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇതിലും കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം രക്ഷ വലിയവർക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. അതിൽ നിന്ന് നാം അവരെ പിന്തിരിപ്പിക്കരുത് എന്ന് നമ്മൾ അറിയണം. വീണ്ടും ജനനം എന്നാണ് ഈ മാമോദീസയെ പറയുന്നത്. അത് പ്രകാശത്തിലേക്ക് നാം വരികയാണ്. ഇതൊരു മുദ്രകുത്തലിന്റെ കൂതാശിയാണ്. അതായത് സ്വർഗത്തിലെ പൗരത്വം എന്ന മുദ്രകുത്തൽ നമുക്കുണ്ടാകുന്നു. സാത്താന്റെ അടിമത്വത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കർത്താവിന്റെ രാജ്യത്വം, പൗരോഹിത്യം, പ്രവാചകത്വം, ഇതിൽ നാം അംഗമാകുന്നു. സഭയിലെ മാമോദീസ തൊട്ടി സഭയുടെ ഗർഭപാത്രമാണ്. പഴയ മനുഷ്യൻ ഇതിൽ മരിക്കുന്നു, പുതിയ മനുഷ്യൻ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നു. യേശു 30-ാം വയസ്സിൽ യോർദാനിൽ മാമോദീസ ഏറ്റു എന്ന് നാം വായിക്കുന്നു. ശീലോ കടവിൽ ആണ് കർത്താവ് മാമോദീസ ഏറ്റത്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണ മാമോദീസ തൊട്ടിയിൽ നമ്മളെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത്. ഇത് കുഞ്ഞിന് തണുക്കാതിരിക്കാനൊന്നുമല്ല, ഇത് ഈ യോർദാൻ നദിയുടെ ഒരു പ്രതീകമാണ്. ദാൻ മരുഭൂമിയില് നിന്ന് വരുന്ന എർമോക്ക് നദിയിലെ ചൂടുവെള്ളവും ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് വരുന്ന പനിമഞ്ഞ് വഹിക്കുന്ന പനിമഞ്ഞ് വഹിച്ചുകൊണ്ട് വരുന്ന യോർദാൻ നദിയും ഗിലയാ താഴ്വരയിലെ സുഗന്ധദ്രവ്യങ്ങൾ വഹിക്കുന്ന യാബോക്ക് നദിയിലെയും ഈ മൂന്ന് നദിയിലെയും കൂടെ വെള്ളമാണ് യോർദാനിലുള്ളത്. അതുകൊണ്ടാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും അതിനകത്ത് കലർത്തി കുഞ്ഞിന് മാമോദിസ കൊടുക്കുന്നത്. വെള്ളം പരിശുദ്ധാത്മാവ് പ്രവർത്തനത്തിന്റെ ഒരു പ്രതീകമാണ്. സൈത്ത് എന്ന് പറഞ്ഞാല് പുത്ര സ്വീകാരത്തിന്റെ പ്രതീകമാണ്. മൂറോൻ അഭിഷേക തൈലമാണ്, അതൊരു വാസന പച്ചയാണ്. ഈ മാമോദിസയിൽ കുഞ്ഞ് പ്രകാശത്തിന്റെ അങ്കി ധരിക്കുന്നു. കിഴക്ക് ദിക്കിലേക്ക്, അതായത് പ്രകാശത്തിന്റെ ദിക്കാണ് കിഴക്ക്, അവിടെ നിന്ന് കർത്താവിനെ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാന കുഞ്ഞ് സ്വീകരിക്കുന്നു. നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസ പ്രകാരം ഈ ശിശുസ്ഥാനം മാത്രമല്ല പ്രായവൃത്തിയായവരുടെ മാമോദിസയും ഉണ്ട്. ഈ പ്രായവൃത്തിയായവരെ മാമോദിസ മുങ്ങുമ്പോഴേ നമുക്കറിയാം വിശ്വസിച്ചാണ് അവർ മാമോദിസ സ്വീകരിക്കുന്നത്. അവരുടെ മാമോദിസയെപ്പറ്റി അല്പം ഒന്ന് ചിന്തിക്കാം. എബ്രായലേഖനം 11:1 എഴുതിയിട്ടുണ്ട്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് എഴുതിയിരിക്കുന്നു. റോമർ കെഴുതിയിലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലല്ല വചനത്താലും വരുന്നു, കർത്താവിന്റെ വചനത്താലും അത് വരുന്നു. റോമർ 10:9 വീണ്ടും പറയുന്നു, യേശു കർത്താവ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയുകയും അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഹൃദയത്തിൽ വിശ്വസിക്കുന്നവനും രക്ഷിക്കപ്പെടും. നാം ഈ വിശ്വാസ പ്രമാണം, ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ വിശ്വാസ പ്രമാണത്തിലൂടെ ഓരോ ക്രിസ്ത്യാനിയും രാവിലെയും വൈകിട്ടും എങ്കിലും ചൊല്ലുന്നവരാണ്. ഈ നാല് കാര്യങ്ങളും നാം രാവിലെയും വൈകിട്ടുമെങ്കിലും ഏറ്റു പറഞ്ഞ് ചൊല്ലുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷം 13:13 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുവൻ രക്ഷിക്കപ്പെടും. എന്നാൽ നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന സഫയിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഫ ഈ വിശുദ്ധിയുടെ നീർച്ചാലുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ കുർബാനയിലും ആദ്യമേ കുർബാന വഴിയായി രക്ഷയുടെ സമ്പൂർത്തി നമുക്ക് സഫയിൽ നിന്നും ലഭിക്കുന്നു. അതിനുശേഷം നമുക്ക് വിശുദ്ധാത്മ സംസർഗമുണ്ടാകുന്നു. ഭൂമിയിൽ ഒരു സ്വർഗം തന്നെ നമുക്ക് ലഭിക്കുന്നു വിശുദ്ധ കുർബാന മൂലം. വിശുദ്ധ കുമ്പസാരം മൂലം പാപങ്ങളെ മോചിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്താലും ദാനധർമ്മത്താലും ആയിരിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. വിശുദ്ധ വിവാഹവും സഫ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അതിലെ മണവാളനും മണവാട്ടിയും ആ സഫയോടെ ഒപ്പം നിന്നുകൊണ്ട് സഫയെ പോലെ സ്നേഹത്തിലും ഐക്യത്തിലും കർത്താവിനോടുകൂടെയുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനായി വിശുദ്ധ വിവാഹം ത്തിന്റെ ഉദ്ദേശമാണ്. ശവസംസ്കാര ശുശ്രൂഷയിലാണെങ്കിൽ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ടാണ് സാധാരണ ശവസംസ്കാര ശുശ്രൂഷ നാം നടത്തുമ്പോൾ അതിൽ ചൊല്ലുന്നത്. ഭവന ശുദ്ധീകരണത്തെ എടുത്തു നോക്കാം. സഖായിയുടെ വീട്ടിൽ ക്രിസ്തു വന്നപ്പോൾ ഭവനക്കാർ മുഴുവൻ രക്ഷിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ആ ഉദ്ധരണികളെല്ലാം ഭവന ശുശ്രൂഷയുടെ ഭവന ശുദ്ധീകരണത്തിന്റെ സമയത്ത് ആ പാട്ടുകളെല്ലാം നാം കേൾക്കാറുമുണ്ട്. പട്ടംകുട ശുശ്രൂഷയിലാണെങ്കിൽ സഫയെ വിവാഹം ചെയ്യുന്നതാണ് പട്ടമേൽക്കൽ എന്ന് പറയുന്നത്. പട്ടക്കാരുടെ ആദ്യമായിട്ടുള്ള ചുമതല സഫയോടുള്ള കടപ്പാടാണ്. അത് സഫയെ വിവാഹം ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആത്മീയ വളർച്ച, അതായത് നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, കൂട്ടായ്മ, നന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു രൂപാന്തരമാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കണം. കർത്താവിന്റെ നമുക്കറിയാം, കർത്താവ് നമുക്ക് ക്രൂശിലൂടെ നമുക്ക് രക്ഷ തന്നു. ഇതിനെ കെനോട്ടിക് തിയോളജി എന്നാണ് പറയുന്നത്, ശൂന്യവൽക്കരിക്കപ്പെടുന്ന ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം. അതായത് കർത്താവിന്റെ ക്രൂശിലെ രക്ഷിക്കുന്ന സ്നേഹം നമുക്കറിയാം. 7:1 നമ്മൾ വായിച്ച് കേട്ടതാണ്, നമുക്ക് അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു അത് നമ്മുടെ വീണ്ടെടുപ്പിനായി തീർന്നു എന്നൊക്കെ നാം വായിച്ചു കേട്ടതാണ്. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പ് നമുക്കുണ്ടായി എന്ന് നാം മനസ്സിലാക്കി. ക്രൂശിലെ സ്നേഹത്താൽ നമ്മെ കർത്താവ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. സഫയിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം നിത്യതയിലേക്ക് പ്രവേശിക്കും എന്ന് നാം പ്രത്യാശിക്കുന്നു. 1 കൊരിന്ത്യർ 1:18 ഇപ്രകാരം പറയുന്നുണ്ട്, ചിലരൊക്കെ ക്രൂശിനെ നിന്ദിക്കുന്നവരാണ്. ആ ക്രൂശിനെ നിന്ദിക്കുന്നവരെ പറ്റി ഇതിനകത്ത് 1 കൊരിന്ത്യർ 1:18 പറയുന്നതാണ്, എന്നാൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ജീവന്റെ ശക്തിയുമാകുന്നു. കുരിശെന്ന് പറഞ്ഞാല് ശാപത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. എന്നാൽ കർത്താവിന്റെ തിരിരക്തം അതിൽ വീണത് കാരണം അത് നമുക്ക് രക്ഷയുടെ ഒരു മാർഗമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഈ ക്രൂശിനെ നിന്ദിക്കുന്നവർക്ക് അത് ഫോഷത്വമാണ്. അവർ ക്രിസ്തുവിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഉദരപൂരണത്തിനായി ശ്രമിക്കുന്നവർ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ക്രൂശ് നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ജീവന്റെ വചനമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഫിലിപ്പി ലേഖനം 3:17 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ക്രൂശിന്റെ ശത്രുക്കളോ അവരുടെ ദൈവം അവരുടെ വയറ്. ചിലരെല്ലാരും ക്രൂശിനെ നിന്ദിച്ചുകൊണ്ട് നടക്കുന്നു, പക്ഷെ അവർക്ക് ഒരു ഗോസ്പലുണ്ട്. അതിന്റെ പേരാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. എങ്ങനെയും കർത്താവിനെ വിറ്റതിനു ശേഷം ആവശ്യമായി പണമുണ്ടാക്കുക എന്നുള്ള ഗോസ്പലുകാരും ഒരുപാട് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ആ ചതിക്കുഴിയിൽ വീഴാതെ നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. നമ്മളുടെ വിശ്വാസത്തില്, നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തില് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് 1, അടുക്കും ചിട്ടയുമുള്ള ഒരു ആരാധനയുണ്ട്. 2, നമുക്കൊരു വേദപുസ്തകമുണ്ട്. 3, പാരമ്പര്യങ്ങൾ, അതായത് എഴുതപ്പെടാത്ത വേദപുസ്തകത്തിനാണ് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് 3 നാം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതയാത്ര നമ്മളുടെ സഭയിലൂടെ നാം തുടരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് നിങ്ങൾ ക്രൂശ് കഴുത്തിൽ കെട്ടിയിട്ടുകൊണ്ട് നടക്കുന്നു. എന്നാൽ കർത്താവ് കട്ടിൽ കിടന്ന് മരിച്ചാൽ നിങ്ങൾ കട്ടിൽ കഴുത്തിൽ കെട്ടിയിട്ടുകൊണ്ട് നടക്കുമോ എന്ന് പ്രസംഗിച്ചിട്ടുള്ള ചിലരുണ്ട്. പക്ഷേ ഇന്ന് അവര് വഹിക്കാനാവാത്ത ക്രൂശും അവര് കഴുത്തിലിട്ടുകൊണ്ട് സ്വയം അവർ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് മാറിയതായ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ക്രൂശ് എന്നത് നമ്മുടെ രക്ഷ ദാനം ചെയ്ത ഒരു പ്രതീകമാണ് ആ കുരിശ്. അതാണ് നമ്മൾ ആ കുരിശിനെ ബഹുമാനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ ക്രിസ്ത്യാനിക്കും കുരിശെന്ന് പറയുമ്പം നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ്. അടുത്തതായി, ഇപ്പോൾ ഞാൻ 2 പറഞ്ഞു. 1, നാം രക്ഷിക്കപ്പെട്ടവരാണ്. 2, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് നാം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുപോലെ പരിപാകപ്പെടുത്തേണ്ട ആവശ്യം കൂടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നാം നന്മയിൽ നിന്നും നന്മയിലേക്ക്, അതായത് തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം അറിയണം. 3, നാം രക്ഷിക്കപ്പെടും. നാം രക്ഷിക്കപ്പെടും എന്നുള്ളത് എങ്ങനെയാണ്? എല്ലാ മതത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യം രക്ഷയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ പല മതങ്ങളിൽ പല രീതിയിലാണ് ഇത് പറയുന്നത്. ഹിന്ദു മതത്തിലാണെങ്കിൽ അവര് മോക്ഷമെന്നും മുക്തിയെന്നും പറയും. മരിച്ചു കഴിഞ്ഞാല് നാം പല രീതിയിൽ വീണ്ടും ജനനം എടുത്തതിന് ശേഷം ഒരു അവസാനം അവര് ബ്രഹ്മത്തിലേക്ക് ചേരുന്നു എന്നാണ് ഹിന്ദു വിശ്വാസ പ്രകാരം അവരുടെ വീക്ഷണം. അവര് അതിനാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ബുദ്ധമതത്തിലാണെങ്കിൽ ഇതിനെ നിർവാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൈന മതത്തില് ഇത് കൈവല്യം എന്നവര് പറയുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ സാൽവേഷൻ അല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്നു. മുസ്ലിമിന്റെ വിശ്വാസമനുസരിച്ച് ഇവരിതിനെ കിസ്മത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ മതങ്ങൾക്കും രക്ഷ എന്നുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യമുണ്ട്. പല രീതിയിലാണ് അവർ അത് ആശിക്കുന്നത് എന്ന് മാത്രമാണ് നാം അറിയേണ്ടത്. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല പ്രപഞ്ചവും കൂടെ രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവത്തിന്റെ ഉദ്ദേശം. റോമർ കെഴുതി ലേഖനം 8:20 നമ്മുടെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ സൃഷ്ടിയിൽ എന്താണ് പറ്റിയത് എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കാം. ആദ്യമായി ആദമിനെ ഹവയെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ദൈവം അവരെ എല്ലാ സായാഹ്നത്തിലും അവരെ വന്ന് കാണുകയും അവരുമായി സംസർഗം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ പാപം ചെയ്തതിന് ശേഷം ഇവരെ മരത്തിന്റെ കീഴിൽ ഒളിക്കുകയും ദൈവത്തെ കാണുവാൻ അവർക്ക് വിമുഖതയാവുകയും ഇലകൾ തുന്നി അവരുടെ നഗ്നതയെ മറയ്ക്കുകയും ഒക്കെ ചെയ്തെന്ന് നമുക്കറിയാം. അപ്പോഴേ ഈ അനുസരണക്കേടിന്റെ ഫലമായിട്ട് ദൈവം ആദമിനെ പുറത്താക്കുകയും അതുപോലെ തന്നെ ആ ഏദൻ തോട്ടം കാക്കുവാനായിട്ട് കറങ്ങുന്ന വാളുകൾ പിടിച്ച് കെരൂബുകളെ കിഴക്ക് ഭാഗത്ത് നിർത്തുകയും ചെയ്തു എന്നൊക്കെയും നാം വായിക്കുന്നുണ്ട്. അപ്പോഴേ ഈ സൃഷ്ടിയുടെ താളാത്മകത അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ കായൻ പാപം ചെയ്തപ്പോഴും അതിന്റെ സൃഷ്ടിയെ ദൈവം ശപിക്കുകയാണ്. ഇതിൽ നിന്ന് മുള്ളും പറക്കാരെയും ഇനിയും ഈ ഫലപുഷ്ടമായ ദേശത്തിൽ നിന്ന് മുള്ളും പറക്കാരെയും ഇങ്ങനെ മുളയ്ക്കും എന്ന് പറഞ്ഞ് കർത്താവ് ദൈവം യഹോവ ശപിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അന്ന് മുതലേ അതിന്റെ താളാത്മകത നഷ്ടപ്പെട്ടു. ആ താളാത്മകതയെ വീണ്ടുകിട്ടാനായി ഈ സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആ ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അപ്പോഴേ ഈ ഞാൻ പ്രപഞ്ച രക്ഷയും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉള്ള ഒരു ആശയമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം തേജസ്കരിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അതായത് നാം നിത്യമായി രക്ഷിക്കപ്പെടും. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 3:18 ഇപ്രകാരം പറയുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അങ്ങനെ നാം നിത്യരക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന രക്ഷ ഇപ്രകാരമാണ്. ഇത് മനുഷ്യന് മാത്രമല്ല സർവലോകത്തിന്റെയും രക്ഷയാണ് എന്ന് നാം മനസ്സിലാക്കണം. സർവലോകവും രക്ഷപ്പെടുവാൻ ദൈവം അന്ത്യം വരെയും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ലോകം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നത്. ഓരോ വ്യക്തിയും മനസാന്തരപ്പെട്ടും അതുപോലെ തന്നെ ഇതിൽ ഈ നന്മപ്രവൃത്തികളുടെയും തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് അവരായിത്തീരണം എന്നാണ് ദൈവത്തിന്റെ നിശ്ചയം, ദൈവത്തിന്റെ ആഗ്രഹം. വെളിപാട് പുസ്തകം 7:10 പറഞ്ഞിട്ടുണ്ട്, രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവവും കുഞ്ഞാടും ദൈവവും ദൈവപുത്രനുമാണ് നമുക്ക് രക്ഷ തരേണ്ടത്. ദൈവത്തിന്റെ ദാനം മാത്രമാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് പ്രപഞ്ചത്തിന്റെയും വിമോചനം എന്ന് നാം കണ്ടു. അതുകൊണ്ട് രക്ഷ എന്നത് ഒരു ത്രികാല അനുഭവമാണ്. ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു ലോട്ടറി അല്ല, ഇതൊരു ത്രികാല അനുഭവമാണ്. നാം രക്ഷിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം നിത്യമായി രക്ഷിക്കപ്പെടും. വിശുദ്ധ പത്രോസ് 1:3-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നാം രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ജനിച്ചിരിക്കുന്നു. നാം വീണ്ടും ജനിച്ചവരാണ്. രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന പാൽ കുടിക്കുവാൻ വാഞ്ചിപ്പിൻ. അത് വിശുദ്ധ പത്രോസ് 1:2-3 വാക്യങ്ങളാണ്. അവസാന നാളിൽ വെളിപ്പെടാനുള്ള ഇതാണ് രക്ഷ. അതായത് ഒറ്റയടിക്ക് കിട്ടുന്നതല്ല രക്ഷ എന്ന് നമ്മളെ അവിടുന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സ്ഥലകാല പരിമിതികളില്ലാത്ത ലോകത്തിൽ നിത്യജീവനിലേക്ക് എത്തിച്ചേരുന്നതാണ് യഥാർത്ഥമായ നിത്യരക്ഷ. രക്ഷ എന്നത് പഴയതിനെ മായച്ചു കളയുന്നതും പുതിയതിനെ സൃഷ്ടിക്കുന്നതുമാണ്. വെളിപാട് പുസ്തകം 21:5 അത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴ് ഈ രക്ഷ നാം നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. യെശയ്യാ പ്രവചനം 65:17 വെളിപാട് പുസ്തകം 21:3 ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനവും താൻ അവരുടെ ദൈവവുമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. അങ്ങനെ നിത്യരക്ഷയാണ് നമുക്ക് ദൈവം തരുന്നത്. ആ നിത്യജീവൻ, അതായത് ആ നിത്യരക്ഷയിലേക്ക് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആ കർത്താവിലേക്ക്, കർത്താവിന്റെ മക്കളാകുവാൻ, അതായത് നാം ദൈവമാകുകയല്ല, നാം ദൈവസുതന്മാരാകുവാൻ നമ്മുടെ പിതാക്കന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ നാം ദൈവസുതന്മാരായി തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് കർത്താവിന് തലയോളം വളരുവാൻ നാം എല്ലാവരും ശ്രമിക്കുകയും നാം പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷ തേടി അവിടെയും ഇവിടെയും അലയാതെ ആടി ഉലഞ്ഞ് നടക്കാതെ നാം നമ്മുടെ സഭയിലൂടെ നീർച്ചാല്, കൃപയുടെ നീർച്ചാലുകളാകുന്ന നമ്മുടെ സഭയിലൂടെ നാം വളർന്ന് കർത്താവിന് തലയോളം എത്തുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുകയും അതിനായി നാം പ്രാർത്ഥിക്കുകയും നാം നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ അവസരം എനിക്ക് തന്ന പിന്നെ അമ്മാമ്മയോടും മറ്റുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു കൊച്ചമ്മ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. രക്ഷയെക്കുറിച്ച് ഒരു വലിയ വിപുലമായ ഒരു സബ്ജക്റ്റ് ആണെന്നറിയാം. അത് ഒരു ആളുകൾക്ക് ഒരു ചെറിയ അതിനെക്കുറിച്ചൊരു ഒരു സരള രൂപത്തിൽ കൊച്ചമ്മ അത് വിവരിച്ചു തന്നു. അപ്പോൾ നമ്മളോട് പലരും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ പലർക്കും കഴിയുമെന്നാണ് എന്റെ ധാരണ. അതായത് ഇതിപ്പം ഒറ്റയടിക്ക് രക്ഷിക്കപ്പെടുകയല്ലെന്ന് കൊച്ചമ്മ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ്, ഭാവിയിലും നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ്, ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പം ആരെങ്കിലും ചോദിക്കാന്നെങ്കിൽ അതിനെ ഉത്തരം പറയാൻ തക്കവണ്ണം നമ്മളെല്ലാരും ഇത് ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇത്ര വിപുലമായ ഒരു സംഗതി ഇത്ര ചെറിയ സമയം കൊണ്ട് കൊച്ചമ്മയ്ക്ക് പറഞ്ഞു പിടിപ്പിക്കുവാൻ കഴിഞ്ഞ ആ കഴിവിന് വേണ്ടി കൊച്ചമ്മയ്ക്ക് നന്ദി പറയുന്നു. ഭാവിയിലും കൊച്ചമ്മയും അച്ഛനെയും വളരെയധികമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മ വളരെയധികം നന്ദി. ഇനിയും എനിക്കറിയാം പല മത്തവർഗ സമാജം മീറ്റിങ്ങുകളിലും കൊച്ചമ്മ പ്രസംഗിക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെയെല്ലാം അതുപോലെ ധാരാളം പേർ കൊച്ചമ്മയുടെ പ്രസംഗം കേട്ട് അതിനെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇനി അടുത്ത ആഴ്ച വ്യാഴാഴ്ച നമുക്ക് ബിനേറ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വെളിപാടാണ്, വളരെ ചുരുങ്ങിയ അറ്റൻഡൻസ് ഉള്ളു നമുക്ക്. അതുകൊണ്ട് എത്രയും പേർ കൂടുതലായിട്ട് വരുവാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തണമേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരാളെയെങ്കിലും വിളിച്ച് കൂട്ടുവാൻ നിങ്ങൾക്ക് ഒരാൾക്ക് കഴിയണം. അതുപോലെ നമ്മൾ അറ്റൻഡൻസ് കൂട്ടുവാനും ശ്രമിക്കണമേ. പിന്നെ അടുത്ത ആഴ്ച മിക്കവാറും പി സി ഓർത്തൻ സ്ഥലത്ത് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. എനിക്കിതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. അച്ഛനുണ്ടെങ്കിൽ നമുക്ക് അന്നാമിയൻ പാസ്റ്റർ പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഒരാളെ നമുക്ക് നമ്മളോട് വചനം പ്രസംഗിക്കാൻ കണ്ടുപിടിക്കുന്നതാണ്. എല്ലാവർക്കും എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. കൊച്ചമ്മയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. കൊച്ചമ്മ പ്രാർത്ഥിക്കാം.
അച്ഛന്മാരാരും ഇല്ലല്ലേ?
ഇല്ല.
എനിക്ക് പ്രാർത്ഥിക്കാം. സ്നേഹന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈസായാന സമയം കർത്താവേ, അല്പസമയം അവിടുത്തെ തിരുസന്നിധിയിലിരുന്ന് ദൈവമേ അവിടുത്തെ വചനങ്ങളെ കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ദൈവമേ ഞങ്ങൾ നേരായ പാതയിൽ നടക്കുവാനും ഞങ്ങളെ ഉപദേശിച്ചു തന്ന നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ചു തന്ന കൃപകൾക്കായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ അടിയങ്ങൾ അല്പസമയം വേറിട്ടിരിക്കുകയാണ് കർത്താവേ. നിന്റെ പ്രവർത്തനങ്ങളിൽ നീ അടിയങ്ങളുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ. ഈ പ്രാർത്ഥനയെ നയിക്കുന്ന എല്ലാവരെയും ദൈവമേ 30, 60, 100 മീനിയായി അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഭവനവും അടിയങ്ങളുടെ മക്കളെയെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം കർത്താവിനായി സമർപ്പിക്കുന്നു ദൈവമേ. നിന്റെ സന്നിധിയിൽ പാടുന്ന കിന്നരങ്ങളായി തീരുവാൻ തമ്പുരാനെ അടിയങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിലേക്ക് നോക്കുവാനുള്ള ദൈവമേ യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല കർത്താവിലെ. ജലഹീനരും പാപിയുമായിരിക്കുന്ന അടിയങ്ങളുടെ ദോഷങ്ങളെ ഒന്നും കണക്കാക്കാതെ അടിയങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാനൊരു നാളും കുലുങ്ങി പോവില്ല ദൈവമേ. അവിടുത്തെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഞങ്ങളുടെ പാദകൾക്ക് പ്രകാശവുമായിരിക്കണമേ കർത്താവേ. അടിയങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവം എല്ലാവരുടെയും കൂടെ ഇരുന്ന് കർത്താവ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗാവസ്ഥയിലും മറ്റ് മനോവ്യസനത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിൽ അനേകർ ദൈവമേ വിഷമിക്കുന്നുണ്ട് കർത്താവെ. അവിടുത്തെ നിത്യമായ സമാധാനം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ നീട്ടി ദൈവമേ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ദിനം പ്രതി ദൈവമേ നിന്റെ മക്കളായി കർത്താവെ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയങ്ങൾക്ക് തന്ന കൂട്ടുദാസരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ. നിന്റെ അഭിഷക്തരെ ഒക്കെയും അനുഗ്രഹിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ ദൈവമേ. സഭയിൽ അല്പമോ അധികമോ ആയി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണമേ. നിന്റെ സ്ത്രീ ഭണ്ഡാരം തുറന്നതിൽ നന്മകളും വാടുകളുണ്ടവരെ എല്ലാം തൃപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭാധ്യക്ഷന്മാരെ എല്ലാവരെയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ നിന്റെ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അടിയങ്ങളുടെ തലമുറകൾ ഒന്നും നഷ്ടപ്പെടാതെ ദൈവമേ, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുവാൻ സ്വർഗം അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എളിയതും കുറവുമുള്ളതുമാകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുത്തെ ആവശ്യങ്ങൾ ദൈവമേ, ഒരുപാട് പേർ കർത്താവെ പലവിധ ആവശ്യങ്ങളാൽ വലയുന്നവരുണ്ട് ദൈവമേ. അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ദൂരെയും ചാരയുമായിരുന്നുണ്ട് ദൈവം. ദൈവമേ അവരുടെ ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമേ എൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ വലിയ നോയിൻ്റെ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഇത്രയും ഒക്കെയും കർത്താവെ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയുമായി വ്യക്തിപരമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നീതി കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഇത് വളർന്ന് ദൈവമേ എല്ലാവരുടെയും ഹൃദയത്തിൽ നല്ല ഫലം കായ്ക്കുന്ന വിത്തുകളായി തീരുവാൻ തമ്പുരാനെ അവിടുത്തെ വചനം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇവയോടെ കേൾക്കുമാറാകണമേ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുവാടെ സംബന്ധവും ആവാസവും കർത്താവെ. ഈ കൂട്ടായ്മയിലും കർത്താവെ അടിയങ്ങളുടെ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മേലും അടിയങ്ങളുടെ ജീവിത ക്രമീകരണങ്ങളിൽ മേലും അടിയങ്ങളുടെ തലമുറകളിൽ മേലും ഇപ്പോഴും എപ്പോഴും എന്ന് നിന്നേക്കുണ്ടായിരിക്കട്ടെ.
ഒറ്റമ്മയ്ക്ക് പ്രത്യേകമായ നന്ദി. അതുപോലെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് അമ്മ.